السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، ما يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുകയും ഇബാദാത്തുകളിൽ കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സാമീപ്യം നേടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം സകാത്ത്. അത് സംഘടിതമായിട്ട് തന്നെ നൽകേണ്ടതുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് അബദ്ധങ്ങളാണ്, രണ്ട് ധാരണകളാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നത്. ഒന്ന്, സകാത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് സംഘടിതമായിട്ട് തന്നെ കൊടുക്കണം. വ്യക്തി വ്യക്തിക്ക് സകാത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ മറ്റൊരാൾക്ക് നേരിട്ട് സകാത്ത് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ് ഇതിൽ ഒന്ന്. രണ്ട്, സംഘടിതമായിട്ട് സകാത്ത് കൊടുത്താൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള മറ്റൊരു നിലപാടും ഇതിൽ ചില ആളുകൾക്കുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും നമുക്കുള്ള നിലപാട് ഖുർആൻ, സുന്നത്ത്, ഫഹമു സഹാബ, സഹാബത്തിൻ്റെ ഫഹമ്, അതേപോലെ തന്നെ അഹലുൽ ഇൽമ്, സലഫുകളായ പണ്ഡിതന്മാർ, മുൻഗാമികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് നോക്കുകയും തെളിവുകൾ എന്താണ് എന്ന് കണ്ടെത്തി ആ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് നിലപാടുകളും ശരിയല്ല. നേരിട്ട് സകാത്ത് കൊടുത്താൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന നിലപാട് തെറ്റാണ് എന്നതുപോലെ തന്നെ സകാത്ത് കമ്മിറ്റി, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു മുനല്ലമ അല്ലെങ്കിൽ ഒരു ജംഇയ്യ, അങ്ങനെയുള്ള ഒരു സംഘം, അല്ലെങ്കിൽ സക്കാത്ത് ശേഖരിക്കുന്ന ഒരു സംഘം, അതിന് സക്കാത്ത് കൊടുത്താൽ അത് സക്കാത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ള നിലപാടും തെറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, നേരിട്ട് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ അല്ലേ? രണ്ട്, നേരിട്ട് സക്കാത്ത് കൊടുക്കുന്നതാണോ നല്ലത്, അഫ്ലലായിട്ടുള്ളത്? അതല്ല. സക്കാത്ത് ശേഖരിക്കുന്ന ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘത്തിന് അല്ലെങ്കിൽ ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കുന്നതാണോ അഫ്ലൽ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലാദ്യമായിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില തെളിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, സക്കാത്ത് നേരിട്ട് കൊടുക്കുന്നതിന് ഒരു വിരോധവുമില്ല. ഒരു വിരോധവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും അഫ്ദലായിട്ടുള്ളത് അതാണ്. അങ്ങനെ പറയാനുള്ള കാരണം, അങ്ങനെ നേരിട്ട് കൊടുക്കുന്നതാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. എന്നാൽ അതൊരു സംഘത്തിന്, അതായത് സംഘത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അവിടെ വരുന്നത് തൗക്കീലിന്റെ വിഷയമാണ്, ഒരാളെ വക്കാലത്തേൽപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണ്. അതല്ലാതെ വൽ ആമിലീന അലൈഹ എന്നൊരു വിഷയം ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരുന്നില്ല. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്, സക്കാത്ത് നിർബന്ധിതനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ തൗക്കീലുണ്ട്. തൗക്കീൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശറായിയായ ചില ഉദറുകൾ ഒരു പക്ഷേ പലർക്കുണ്ടാകാം. ചിലപ്പോൾ നേരിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം, അതാണ് വക്കാലത്ത്, വക്കീൽ, അയാളത് ചെയ്തോളണം. ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്നതാണ് സലഫുകളുടെ രീതി, അത് തന്നെയാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതും. ഒരു സക്കാത്ത് കമ്മിറ്റിയെ സക്കാത്ത് ഏൽപ്പിക്കുന്നതിനേക്കാൾ അഫ്ലായിട്ടുള്ളതും എന്താണ്? സക്കാത്ത് നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഫായിദകളുണ്ട്. അത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ധാരണ ഇപ്പൊ പലരും അത് ചോദിക്കാൻ തുടങ്ങി, കാരണം റമളാനിലാണ് ഈ വിഷയം കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ഖത്തീബുമാരും പല പ്രാസംഗികന്മാരും എന്തു ചെയ്യും, അവരത് ഖുത്തുബകളിലും അതേപോലെ തന്നെ മറ്റുള്ള പ്രഭാഷണങ്ങളിലും അവരത് അങ്ങോട്ട് പറയും. സംഘടിതമായിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം, സംഘടിതമായി സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല, നേർക്കുനേരെ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ രീതിയല്ല, അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം ചെയ്തത് സംഘടിതമായി കൊടുക്കാത്തത് കൊണ്ടാണ്. അർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ എന്താണ്? പ്രമാണങ്ങളോട് നീതി കാണിക്കാത്ത പ്രയോഗങ്ങളും പ്രസംഗങ്ങളുമാണ്. അതേപോലെ തന്നെ ഒരുപാട് ലേഖനങ്ങൾ കാണാം, സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്, സംഘടിതമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വൽ ആമിലീന അലൈഹ അത് പിന്നെ അവിടെ പോകും, അപ്പൊ അതിന് പ്രസക്തി ഇല്ലല്ലോ, ആ ഒരു വൽ ആമിലീന അലൈഹ എന്നൊരു വിഭാഗത്തിന് അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ. അതേപോലെ തന്നെ നേരിട്ട് കൊടുത്താൽ ഒരു വിധേയത്വം ആളുകൾക്ക് ഉണ്ടാകും, സക്കാത്ത് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിലൊരു പ്രയാസം ഉണ്ടാകും, അത് സമൂഹത്തിൽ പല പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങളും വാദങ്ങളുമാണ് ഇവർ ഉന്നയിക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ചുരുക്കതാണ്, സക്കാത്ത് നേരിട്ട് കൊടുക്കുന്നതാണ് അതിന്റെ ഏറ്റവും സഹിയായിട്ടുള്ള അല്ലെങ്കിൽ അഫ്ലായിട്ടുള്ള രീതി. അങ്ങനെ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലാണ് അവിടെ തൗക്കീൽ വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ജംഅയ്യത്തിന് ഏൽപ്പിക്കാം, അതിന് വിരോധമല്ല എന്നുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള തെളിവുകൾ: ഒന്ന്, സക്കാത്ത് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, നേരിട്ട് കൊടുക്കുന്നതിനാണ് പ്രമാണങ്ങളിൽ തെളിവ് വന്നിട്ടുള്ളത്, നേരിട്ട് കൊടുക്കാം, നേരിട്ട് കൊടുത്താൽ തന്നെ അള്ളാഹു അത് സ്വീകരിക്കും, അതാണ് സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ആ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. കുറച്ച് സുദീർഘമായിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീകളെ കണ്ടു. ആ ഹദീസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളോട് പ്രത്യേകമായിട്ട് സദഖ ചെയ്യാൻ കൽപ്പിച്ച ഒരു സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗം ഇങ്ങനെ സ്ത്രീകളോടുള്ള കൽപ്പന വന്നപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ, സഹാബികളിൽ പ്രഗത്ഭനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആര്? സൈനബ് റളിയല്ലാഹു തആല അൻഹ. സൈനബ്, സൈനബ അല്ല സൈനബ് റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം വന്ന സന്ദർഭത്തിൽ അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. വഖാലത്ത്, യാ നബിയല്ലാ ഇന്നക അമർത അൽയൗമ ബിസ്സദഖതി വകാന ഇൻദി ഹുലിയുല്ലി. അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇന്ന് സദഖ കൽപ്പിച്ചല്ലോ, സദഖ കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. വകാന ഇൻദി ഹുലിയുല്ലി, അതുകൊണ്ട് എന്റെ കൈവശം കുറച്ച് ആഭരണങ്ങളുണ്ട്. ഹുലിയ്, ആഭരണങ്ങളുണ്ട്. ഫാറത്തു അൻ അതസദ്ദഖ ബിഹി, അത് സദഖ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു. ഫസഅമ ഇബ്നു മസ്ഊദ് അന്നഹു വലദഹു അഹക്കു മൻ തസദ്ദഖ്തു ബിഹി അലൈഹിം. എന്നാൽ ഞാൻ അത് സദഖ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഇബ്നു മസ്ഊദും മകനും, അതായത് സ്വന്തം ഭർത്താവും മകനും, അവരെന്നോട് പറഞ്ഞു, നിന്റെ സദഖക്ക് ഏറ്റവും അഹക്ക്, നിന്റെ ആ സദഖ കിട്ടാൻ ഏറ്റവും അഹക്കായിട്ടുള്ളത് ഞങ്ങളാണ് എന്നവർ പറഞ്ഞിരിക്കുന്നു. അഹക്കാരണ ഏറ്റവും കടപ്പെട്ടത്, ഏറ്റവും അർഹരായിട്ടുള്ളത് അത് ഞാനും നിന്റെ മകനുമാണ്. ആരാ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ശരിയാണോ? ഇതാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, സദഖ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ്, ഇബ്നു മസ്ഊദ് പറഞ്ഞതാണ് സത്യം, ഇബ്നു മസ്ഊദ് സത്യം പറഞ്ഞിരിക്കുന്നു. വസൗജുകി വവലദുകി അഹക്കു മൻ തസദ്ദഖതി ബിഹി അലൈഹിം. നീ ആർക്കാണോ സദഖ കൊടുക്കുന്നത്, ആ സദഖ കൊടുക്കാൻ ഏറ്റവും അഹക്കായിട്ടുള്ളത്, ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്, ഏറ്റവും അർഹമായിട്ടുള്ളത്, നിന്റെ സദഖക്ക് ഏറ്റവും അർഹമായിട്ടുള്ളത് നിന്റെ നിന്റെ ഭർത്താവും നിന്റെ വലതും നിന്റെ സന്താനവും തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഈ ഹദീസിലുള്ളത് എന്താ? ഈ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ നമുക്ക് കാര്യം മനസ്സിലായി. ഈ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമെന്നാണോ പറ്റൂല എന്നുള്ളതാണോ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഞാനിവിടെ ഉണ്ട്, ഞാനാണ് ഇവിടുത്തെ ഹാക്കിം, ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഞാനാണ് ഇവിടുത്തെ ഒരുല്ലംബർ, ഞാനാണ് ഇവിടുത്തെ വലിയ ലംബർ, ഞാനാണ് സക്കാത്ത് ശേഖരിക്കേണ്ട ആള്, സക്കാത്ത് ശേഖരിക്കേണ്ട എന്റെ വലാമിലീന അലയ, അവരിവിടെ ഉണ്ട്, അവർക്ക് കൊണ്ടുപോയി സക്കാത്ത് കൊടുക്കണം, അവരത് അർഹതപ്പെട്ട ആളുകൾക്ക് കണ്ടെത്തിയിട്ട് അവർ കൊടുത്തോളും എന്നാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ല, മറിച്ച് സൈനബ് റളിയല്ലാഹു തആല അൻഹയോട് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, നേരിട്ടാണ് കൊടുക്കുന്നത്. അതല്ലാതെ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച ആളുകളുണ്ട് സക്കാത്ത് പിരിക്കുന്ന ആളുകൾ, അവർക്ക് കൊടുക്കാനോ അല്ല കൽപ്പിച്ചത്. ഇനി ഇതിനേക്കാൾ വലിയൊരു തെളിവ് എന്താ വേണ്ടത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, നീ അത് നേരിട്ട് കൊടുക്കണം എന്നുള്ളത്. ആർക്ക് കൊടുത്തോ? സ്വന്തം ഭർത്താവിന് കൊടുത്തോ? അപ്പൊ ഭർത്താവിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതിന്റെ തെളിവ് കൂടി കിട്ടി. അത് വേറൊരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ രണ്ടാമത്തെ ഒരു ധാരണ, പിന്നെ ഒറ്റക്ക് കൊടുത്താൽ സക്കാത്ത് വീടൂല എന്നുള്ളത് പോലെ തന്നെ കുടുംബക്കാർക്ക് ആർക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുത്തോ പോയി, ഒറ്റക്ക് സക്കാത്ത് കൊടുത്തോ പോയി, അതിന്റെ പ്രതിഫലം പോയി. ഇങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഭാര്യ സക്കാത്ത് കൊടുക്കണം ആർക്ക്? ഭർത്താവിന്. അത് കൊടുത്തോ എന്നുള്ള അമ്പ്ര ആരാ കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ സൈനബ് റളിയല്ലാഹു തആല അൻഹ സക്കാത്ത് കൊടുക്കണം ആർക്ക്? നേർക്ക് നേരെ കൊടുക്കുന്നത്. അതാണ് റസൂല് പറഞ്ഞില്ല, അത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരും, എന്റെ കമ്മിറ്റിന്റെ ഇവിടെ അർഹരായ ആളുകൾക്ക് ഞാനത് വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്കുള്ള ഒന്നാമത്തെ തെളിവ്. ഈ തെളിവിൽ നിന്ന് എന്ത് കിട്ടി? നേർക്ക് നേരെ ഒരാൾക്ക് മറ്റൊരാൾക്ക് നേരിട്ട് സക്കാത്ത് കൊടുക്കാം. അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള നിർബന്ധ ബാധ്യത എത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ ആ സക്കാത്ത് ഏൽപ്പിക്കാവുന്നതാണ് എന്നുള്ളത് ഇതിൽ നമുക്ക് കിട്ടി. മാത്രമല്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ, ഇബ്നു ഹജർ അദ്ദേഹം പറഞ്ഞു, വസ്തുതിൽ ബിഹാദൽ ഹദീസ് അലാ ജവാദി ദഫ്ഇൽ മറഅതി സക്കാത്തഹ ഇലാ സൗജിഹ. കാരണം വേറെ ചില ആളുകൾ ഒരു വളവും കൊണ്ട് ഇവിടെ വരലുണ്ട്. എന്ത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് സദഖയെ കുറിച്ച് മാത്രമാണ്. അതല്ലാതെ ഇവിടെ നിർബന്ധ ദാനമായ സക്കാത്തിനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, പക്ഷെ അതിനെ ഗണ്ണിച്ചിട്ടുമുണ്ട്. ഹാഫിൽ ഇബ്നു ഹജർ ഈ ഹദീസ് തെളിവിടിച്ചത് എന്തിനാ? വസ്തുതില്ല ബിഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് തെളിവിടിക്കാം. അലാ ജവാസി ജായിസാണ്, ദഫ്ഇൽ മർഅതി ഒരു പെണ്ണിന് കൊടുക്കാം, സക്കാത്തഹ അവരുടെ സക്കാത്ത് എന്നാ പറഞ്ഞു. ഇവിടെ സദക്ക എന്നല്ല പറഞ്ഞത്, ഇബ്നു ഹജർ വ്യാഖ്യാനിച്ച പറഞ്ഞത് സക്കാത്തഹ അവരുടെ സക്കാത്ത് കൊടുക്കാം, ഇലാ സൗജിഹ അവരുടെ ഭർത്താവിന്. ഇവിടെ സക്കാത്ത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിലൊരു സംശയമല്ല. മാത്രമല്ല ഈ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ളത് കിതാബ് സക്കാത്ത്, അതിലാ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരിയില് കിതാബു സകാത്തില് ബാബ് ഏതാറിയോ, ബാബ് കൊടുത്തിരുന്നത് അസ്-സകാത്തു അലൽ അഖാരിബി, കുടുംബക്കാർക്ക് സകാത്ത് ഉണ്ട്, കുടുംബക്കാർക്ക് സകാത്ത് ഉണ്ട്. കുടുംബക്കാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സകാത്തിന്റെ എണ്ണി പറഞ്ഞിട്ടുള്ള 8 അവകാശികളിൽ അവർ പറഞ്ഞു ആ നിലക്കാണുട്ടോ. അപ്പൊ ഈ ബാബ് ബാബു സകാത്തി ബാബു ഏതധ്യായം, അസ്-സകാത്തു അലൽ അഖാരിബ്, കുടുംബങ്ങൾക്ക് അടുത്ത ആളുകൾക്ക് ബന്ധുക്കൾക്ക് സകാത്ത് കൊടുക്കാം എന്ന ബാബിൽ കിതാബു സകാത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഒരു തെളിവായല്ലോ. മാത്രല്ല ഈ ഒരു ചോദ്യം, ഭാര്യക്ക് ഭർത്താവിന് സകാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ലജ്നയോട് ചോദിച്ചു. ആ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി ഒരു വിരോധവുമില്ല. ഈ ഹദീസ് അല്ല അവർ തെളിവിടിച്ചത്, അവർ തെളിവിടിച്ചത് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. എന്താ ചോദ്യം? ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന് സകാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതാ കാന ഫഖീറൻ, ഭർത്താവ് ഫഖീറാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഉത്തരം യജൂസു അന്ത സിരിഫൽ മർഅത്തു സകാത്ത മാലിഹാ ലിസൗജിഹ ഇദാ കാന ഫഖീറൻ, ഭാര്യക്ക് ഭർത്താവിന് സകാത്ത് കൊടുക്കാവുന്നതാണ് ഇദാ കാന ഫഖീറൻ, ആ ഭർത്താവ് ഫഖീറാണെങ്കിൽ. കാരണം ലി ഉമൂമി ഖൗലിഹി തആല, അതിനവർ തെളിവിടിച്ചത് ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ, ആ മിസ്കീനിലും ഫഖീറന്മാരുടെ കൂട്ടത്തിലും ഭർത്താവ് പെടുമെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന് സകാത്ത് കൊടുക്കാം. അപ്പൊ അവിടെ സക്കാത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു സംഘടനെ കൊണ്ടേ, ഒരു സക്കാത്ത് കമ്മിറ്റിനെ കൊണ്ടുപോയിട്ട് അതിന്റെ ഭർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണോ? അതല്ല, അങ്ങനെ ഒരു സക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ട് ഇതിന്റെ കുടുംബക്കാരൊക്കെ കുറെ ഫക്കീറന്മാരുണ്ട് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ സക്കാത്ത് കമ്മിറ്റിനെ കൊണ്ട് ഏൽപ്പിക്കണോ? അല്ല, ഇവിടെ നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കണം. ഇതിങ്ങനെ ഈ ഒരു ഹദീസ് മാത്രമല്ല പല ഹദീസുകളും, ഇത് തന്നെയായിരുന്നു സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അബു സഈദ് റളിയല്ലാഹു അൻഹു, അബു സഈദ് അൽ മഖ്ബൂരി, അബു സഈദ് അൽ മഖ്ബൂരിയും ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു സംഭവം അതിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഖാല, ആര്? അബു സഈദ് അൽ മഖ്ബൂരി. അതൈതു ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. രണ്ടാമത്തെ തെളിവെന്ത്? സകാത്ത് നേരിട്ട് കൊടുക്കാം. അങ്ങനെയാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്, നേരിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നേരിട്ട് കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലാണ് എന്ത്? ഒരാൾക്കൊരു ജംഇയത്തിന് ഒരു അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ, ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് വെച്ച് ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം, തൗക്കീലും ചെയ്യാം. ഇവിടെ ഏറ്റവും അഫ്ലലായിട്ടുള്ളത് അത് നേരിട്ട് കൊടുക്കുക, അതിന്റെ അവകാശികൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അബു സഈദ് അദ്ദേഹം പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഫഖൽതു യാ അമീറുൽ മുഅ്മിനീൻ ഹാദിഹി സകാത്തു മാലി, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ സകാത്ത്, എന്റെ ധനത്തിന്റെ സകാത്ത്. ഖാല വഅതൈതുഹു ബിമിഅത്തൈ ദിർഹം, എന്റെ അടുത്തുണ്ടായിരുന്ന 200 ദിർഹം, ബിമിഅത്തൈ ദിർഹം, 200 ദിർഹം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഖാല അദ്ദേഹം പറഞ്ഞു, അഅതഖ്തയാ കൈസാൻ, കൈസാൻ എന്നുള്ളതാണ് പേര്, കൈസാൻ, നീ മോചിതനായോ? ഫഖൽതു, അപ്പൊ സകാത്ത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് നീ സ്വതന്ത്രനായോ? ഫഖൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദ്ഹബ് ബിഹാ, ഈ ധനം കൊണ്ട് നീ പോ. ഫദ്ഹബ് ബിഹാ അൻത ഫഖ്സിംഹാ, എന്നിട്ട് അത് നീ വിതരണം ചെയ്യും. ഫഖ്സിംഹാ, എന്നിട്ട് നീ തന്നെ അത് വിതരണം ചെയ്തോ. ഈ സംഭവം ബൈഹഖി ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അബു സഈദിനോട് പറഞ്ഞു, എന്താ, നീ പോയിട്ട് എന്നിട്ട് നീ തന്നെ അത് വിതരണം ചെയ്തോ. അവിടെ ഞാനുണ്ട് ഖലീഫയിട്ട്, അതുകൊണ്ട് അത് എന്നെ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ എന്റെ സക്കാത്ത് പിരിക്കുന്ന ആൾക്കാർ വരും അവരെ ഏൽപ്പിച്ചോ, എങ്കിലും നിന്റെ സക്കാത്ത് ശരിയാവുന്നുള്ളതല്ല. ഫദ്ഹബ് ബിഹാ അൻത ഫഖ്സിംഹ, നീ പോയിട്ട് അത് ഫഖ്സിംഹ, നീ എന്ത് ചെയ്തോ, അത് വിതരണം ചെയ്തോ. ഇത് ഇമാം ബൈഹഖി കൊടുത്തിട്ടുള്ളത് ഏതിലാണ് അറിയോ? ഈ അസർ കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം ബൈഹഖി കൊണ്ടുവന്നിട്ടുള്ളത് ബാബു അർറജുലു തവല്ലാ തഫ്രീഖത്തി സകാത്തി മാലിഹി അൽ ബാത്തിന ബിനഫ്സിഹി, ഏത് ബാബിലാ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു റജുല്, അയാൾ തന്നെ ഏറ്റെടുക്കുന്നു, തഫ്രീഖത്തി സകാത്തി മാലിഹി, സ്വന്തം ധനത്തിന്റെ സകാത്ത് വിതരണം ചെയ്യുന്നത് അയാൾ തന്നെ ഏറ്റെടുക്കുന്നു. എങ്ങനെയുള്ള സകാത്ത്? അൽ ബാത്തിന, ബാത്തിനായിട്ടുള്ള ധനത്തിന്റെ സകാത്ത്. ഇത് ഇങ്ങനൊരു സംഗതി തന്നെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അറിയില്ല. സകാത്തിന്റെ മുതലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബാത്തിനത്തായിട്ടുണ്ട്, ലാഹിറത്തായിട്ടുണ്ട്. ലാഹിറത്തായിട്ടുള്ള ധനമുണ്ട്, ബാത്തിനത്തായിട്ടുള്ള ധനമുണ്ട്. അത് ഇൻഷാല്ലാ സമയത്തിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനെ ബാത്തിനായിട്ടുള്ള ധനം ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അത് വിതരണം ചെയ്യാവുന്നതാണ് എന്ന ബാബിലാണ് ബൈഹക്കി ഈ അസർ കൊണ്ടുവന്നിട്ടുള്ളത്. ആരിൽ നിന്നുള്ള അസർ? അബൂ സഈദിൽ നിന്നുള്ള ഈ അസർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ തെളിവ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ സനദ് അത് ജയ്യിദാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിനെ വിശദീകരിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് സാഫിക്കിനെ ഫിഖ്ഹു സുന്നയിൽ ഖണ്ഡിക്കുന്ന സന്ദർഭത്തിലാണ് ഷെയ്ഖ് അൽബാനി ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, ഇപ്പൊ നമ്മൾ ഒന്ന് ഹദീസ് പറഞ്ഞു, ആ ഹദീസിൽ നിന്ന് നേർക്ക് നേരെ കൊടുക്കാന്നുള്ളത് കിട്ടി. രണ്ടാമത്തത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവം പറഞ്ഞു, ആ അസർ നമ്മൾ ഉദ്ധരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത് അബൂ സഈദിനോട് നേരിട്ട് കൊണ്ടുപോയിട്ട് ആ സക്കാത്ത് അത് വിതരണം ചെയ്യാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അത് ഇമാം ബൈഹക്കി കൊണ്ടുവന്ന് ആ അസർ ഇമാം ബൈഹക്കി കൊണ്ടുവന്നിട്ടുള്ള ബാബ്, അത് ഒരാൾക്ക് എന്താണ് ബാത്തിനായിട്ടുള്ള ഒരാളുടെ ധനം, അതൊരാൾക്ക് ഒറ്റക്ക് തന്നെ വിതരണം ചെയ്യാം, അയാൾക്ക് സക്കാത്തിന്റെ നിർബന്ധ ബാധ്യത എത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ഒറ്റക്ക് വിതരണം ചെയ്യാം എന്നുള്ള ബാബിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഫത്വകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒറ്റക്ക് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ്, അത് ഒറ്റക്ക് വിതരണം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദബിൽ മജ്മുഉയിൽ അദ്ദേഹം പറഞ്ഞു, ലഹു അൻ യുവക്കില ഫീ സർഫി സകാത്തി അല്ലതി ലഹു തഫ്രീഖിഹ ബിനഫ്സിഹി. ഒരാൾക്ക് എന്താണ്, അയാൾക്ക് വിതരണം ചെയ്യേണ്ടതായ സകാത്ത് ഒരാൾക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം. എന്നിട്ട് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു, അത് ജായിസാണ്, കാരണം ചില സന്ദർഭത്തിൽ അത് നേരിട്ട് കൊടുക്കാൻ സാധിക്കാതെ വരും, ആ സന്ദർഭത്തിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം. എന്നിട്ട് ഇമാം നബവി പറയുന്നത് കേട്ടോ, വതഫ്രീഖിഹി ബിനഫ്സിഹി അഫ്ളലു മിന തൗകീലി ബിലാ ഖിലാഫിൻ. അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നതിനേക്കാൾ, തൗകീൽ ചെയ്യുന്നതിനേക്കാൾ ഒരാൾക്ക് അഫ്ളലായിട്ടുള്ളത് അത് ഒറ്റക്ക് തന്നെ സക്കാത്ത് കൊടുക്കലാണ്. മനസ്സിലായല്ലോ, അദ്ദേഹത്തിന്റെ വാചകം ശ്രദ്ധിച്ചല്ലോ, വതഫ്രീഖിഹി ബിനഫ്സിഹി അഫ്ളൽ, അത് സ്വയം തന്നെ വിതരണം ചെയ്യുന്നതാണ് അഫ്ളൽ. എന്തിനേക്കാൾ, മിന തൗക്കീലി, ഒരാളെ വക്കീലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ, തൗക്കീലിനേക്കാൾ, തൗക്കീൽ എന്നാൽ ഏതെങ്കിലും ഒരു ജമ്മിയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, അത് വലാമിലീന അലൈഹിയിൽ അവരൊരിക്കലും പെടൂല, അതൊരു വക്കാലത്തിന്റെ സ്ഥാനം മാത്രമാണ് ആർക്കുള്ളത്, ഇത്തരത്തിലുള്ള ജമ്മിയകൾക്കുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുനല്ലമ്മകൾക്കുള്ളത്. അത് ഒരു വ്യക്തിയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, വിരോധമില്ല, ഒരു ജംഇയ്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം, വിരോധമില്ല, എന്നാൽ അങ്ങനെ വക്കാലത്ത് നൽകുന്നതിനേക്കാൾ അഫ്ദലായിട്ടുള്ളത് ഒറ്റക്ക് സക്കാത്ത് കൊടുക്കലാണ്. അതിന് കാരണം അദ്ദേഹം പറയുന്നു, മറ്റൊരാൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഒറ്റക്ക് കൊടുക്കുമ്പോൾ അതിലൊരു വിശ്വാസം ഉണ്ടാവും. അർഹതപ്പെട്ട ആൾക്കാണോ സക്കാത്ത് കൊടുത്തിട്ടുള്ളത്? ഇന്ന് നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ജംഇയ്യകൾക്ക് അല്ലെങ്കിൽ മുനല്ലമകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾക്ക്, സംഘടനകൾക്ക്, കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിന് ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ ആ കമ്മിറ്റിക്ക് ഇല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ, ഇതിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ, ഒറ്റക്ക് കൊടുക്കുമ്പോൾ അതിലൊരു വിശ്വാസം ഉണ്ടാവും. എന്ത്, അർഹതപ്പെട്ട ആളുടെ കൈകളിലാണ് ആ സക്കാത്തിന്റെ പൈസ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് ഒറ്റക്ക് സക്കാത്ത് വിതരണം ചെയ്യലാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, സലഫിയത്തിന്റെ പേരിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, ഒറ്റക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് സക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിക്കലാണെന്നുള്ളതാണ്. ഇനി മാത്രമല്ല, സക്കാത്ത് ഒരു ജംഇയ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഷുറൂത്തുകൾ പറഞ്ഞത് എന്താ, അത് പലതും നമ്മുടെ കമ്മിറ്റികളിൽ പാലിക്കപ്പെടുന്നില്ല. കൃത്യസമയത്ത് സക്കാത്തിന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കോ? കൊടുക്കൂല. അതിന് കുറെ ഷുറൂത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അത് വിശദീകരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മുഉയിൽ പറഞ്ഞത് നമ്മൾ വായിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, മറ്റൊരാൾക്ക് സക്കാത്ത് അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാളോട് സക്കാത്ത് കൊടുക്കാൻ പറയുന്നതിനേക്കാൾ നല്ലത് അത് ഒറ്റക്ക് തന്നെ ആ സക്കാത്ത് കൊടുക്കലാണ് എന്ന് പറഞ്ഞു. ആര്? ഇമാം നവവി മജ്മുഉ. അടുത്തത് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തോട് ചോദിച്ചു, യൂജദു ഫീ മിൻതഖത്തിന ഫർഉൻ ലി ജംഇയ്യത്തിൻ ഖൈരിയ. ഒരുപാട് ചാരിറ്റികൾ, അങ്ങനെയുള്ള സൊസൈറ്റികൾ, സംഘങ്ങൾ, സംഘടനകൾ പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതിന്റെ
ഫറഹുകൾ ബ്രാഞ്ചുകളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ചാരിറ്റികൾക്ക് ഇത്തരത്തിലുള്ള ഈ സംഘങ്ങൾക്ക് എന്റെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായല്ലോ. നമ്മളെ നാട്ടിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, ഒരുപാട് ജംഇയകളുണ്ട്. അതുകൊണ്ട് എനിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? അതല്ല, ഈ ജംഇയകളെ ഏൽപ്പിക്കണം. എനിക്ക് അനുവദനീയമാണോ ഈ സക്കാത്ത് അവർക്ക് കൊടുക്കൽ? ഇതാണ് ചോദ്യം. നമ്മളെ നാട്ടിൽ പറഞ്ഞ എന്താ, എങ്കിലേ സക്കാത്ത് വീടുള്ളൂ എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള സക്കാത്ത് കമ്മിറ്റിക്ക് ഏൽപ്പിച്ചെങ്കിലേ സക്കാത്ത് വീടുള്ളൂ എന്നാ പറയുന്നത്. വേറെ ചില ആൾക്കാരുണ്ട് മനസ്സില്ലാ മനസ്സോടെ അത് കമ്മിറ്റിക്ക് കൊണ്ടേ കൊടുക്കും, എന്നിട്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യും. ഖുർആൻ പറഞ്ഞല്ലോ, പിന്നെ റമദാന്റെ രാത്രി കാലങ്ങളിൽ ചില ആൾക്കാർ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യ പിന്നെ ഭർത്തൃബന്ധം നടത്തിയപ്പോൾ അള്ളാഹ് ആയത്തിറക്കിയല്ലോ, നിങ്ങൾ അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളെ തന്നെ വഞ്ചിക്കുന്നത് അള്ളാഹ് അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്തു. അപ്പോൾ അള്ളാഹ് തിരുത്തി കൊടുത്തത് തെറ്റൊന്നുമല്ല, നിങ്ങൾക്ക് രാത്രി സമയത്ത് അനുവദനീയാണെന്ന് പറഞ്ഞത്. ഇതേപോലെ ചില ആൾക്കാരെന്ത് ചെയ്യും, സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ തെറ്റായി പോയി എന്നുള്ള നിലക്കാണ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുക. കാരണം സംഘടനയ്ക്ക് കൊടുത്തെങ്കിലേ ശരിയാവും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ആൾക്കാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് തെറ്റാണെന്നുള്ള രൂപത്തിലായിരിക്കും കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുക. കാരണം എന്താ, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അഫ്സൽ എന്താണ്, ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലാക്കിയതിനെതിരാണ് പ്രമാണങ്ങളിൽ വന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരിക്കും, അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് എന്ത്, സൈനബ് റസൂലുള്ള അവനോട് സക്കാത്ത് ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞത്, ഇബ്നു മസ്ഊദിന് കൊടുത്തു എന്ന് പറഞ്ഞത്. ഈ ചോദ്യത്തിന് ഫാജാബ ഇബ്നു മസ്ഊദ് അല്ല പിന്നെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന മറുപടി അദ്ദേഹത്തിന് പത്തവാനൂറ് അല്ല ദർബിൽ കാണാം. ഇദാ കാനൽ ഖായിമൂന അലാ ഹാദൽ ഫറിൽ ഖൈരി മിമ്മൻ യുസ്കു ബിഹിം ഫീ ദീനിഹിം വഇൽമിഹിം. ഇതിൽ ഒരു ഷർത്ത് ഇതിൽ കാണാം. ഒരു ഷർത്ത് എന്ന് പറഞ്ഞു, ഈ സംഘത്തിന്റെ ആളുകൾ, ഈ ബ്രാഞ്ചിന്റെ ആളുകൾ, ഇത്തരത്തിലുള്ള ചാരിറ്റികളുടെ ആളുകൾ, അവർ മിമ്മൻ യുസ്കു ബിഹിം ഫീ ദീനിഹിം ഇൽമിഹിം, ഇൽമിന്റെയും ദീനിന്റെയും കാര്യത്തിൽ വിശ്വസ്തരാകാം. ഒന്ന് കിട്ടിയല്ലോ. അപ്പൊ മനസ്സിലാക്കിക്കോ, അങ്ങനെ ഏതെങ്കിലും ഒരു സംഘം ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അഫ്ളല് നേരിട്ട് കൊടുക്കൽ തന്നെയാണ്. ഇനി അതിൽ വേറെ വല്ല മസ്ലഹത്തും ഉണ്ടെങ്കിൽ, വല്ല ഹയറുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് വിരോധമല്ല. അത് ഹറാമാണെന്നോ തെറ്റാണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ സംഘങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഷുറൂത്തുകളിൽ ഒന്ന് വിടുന്നു കിട്ടിയത്, ദീനിന്റെ കാര്യത്തിൽ, എൽമിന്റെ കാര്യത്തിൽ അവർ വിശ്വസ്തരായിരിക്കണം, ഓക്കെ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. എങ്കിൽ ഫല ബൽസ അൻതദുഫാ ഇലൈഹി മിൻ സകാത്തിക, എങ്കിൽ നിനക്ക് തെറ്റൊന്നുമില്ല, നിന്റെ സക്കാത്ത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് ഫലാ ബൽസ ിഹാദായി. ആ കൊടുക്കുമ്പോ എന്ത് പറയണം, അവരോട് പറയണം എന്ത് ജക്കാത്ത് ആണെന്ന് പറയണം, അല്ലെങ്കിൽ അവരത് വേറെ വകുപ്പ് കൂടെ അവര് ചെലവഴിക്കും. അപ്പൊ കൊടുക്കുമ്പോ പറയണം, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, അമ്മാരിഫനഹാലിയും, എന്നാൽ നിനക്ക് അവരെ കുറിച്ച് അറിയില്ലെങ്കിൽ, ആ ഒരു സംഘത്തെ കുറിച്ച് നിനക്ക് വേണ്ടത്ര ഒരു ബോധ്യമല്ലെങ്കിൽ, പല അഫ്ലിക്കിനംസിക്ക, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നീ തന്നെ ജക്കാത്ത് കൊടുക്കലാണ്. ആ സംഘത്തെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഖൈരിയകളെ കുറിച്ച് നിനക്ക് വേണ്ടത്ര ഒരു വിവരമില്ലെങ്കിൽ, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നീ തന്നെ സക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ, ബൽ അൽ അഫ്ദലു അൻ തുഅദ്ദി ദാലിക ബി നഫ്സിക മുത്തലഖൻ, മുത്തലഖായിട്ട് തന്നെ ഒറ്റക്ക് സക്കാത്ത് കൊടുക്കലാണ് നിനക്ക് അഫ്ദലായിട്ടുള്ളത്. മുത്തലഖായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഈ ഒരു സംഘം വിശ്വസ്തരാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, മുത്തലഖായിട്ട് തന്നെ അഫ്ളായിട്ടുള്ളത് എന്താ, അതിന്റെ പൊതു ഹുക്കം എന്താണ്, വിനഫ്സിക്ക മുത്തലഖൻ, നീ തന്നെ ആ സക്കാത്ത് കൊടുക്കലാണ് അഫ്ളായിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു ജമ്മിയത്ത് അതുണ്ടെങ്കിൽ തന്നെ വിശ്വസ്തരാണ് എങ്കിൽ തന്നെ അവിടെ മുത്തലഖായിട്ടുള്ള വിധി എന്താണ്, നീ തന്നെ ആ സക്കാത്ത് കൊടുക്കലാണ് അഫ്ളൽ. എന്നിട്ട് അദ്ദേഹം കാരണങ്ങൾ പറയുന്നത് കേട്ടോ, നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാ പറയുന്നത്. അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ഈ അന്ന കവനൽ ഇൻസാൻ യുവാശ്രീ ഖറാജ് സക്കാത്ത് ബിനഫ്സിഹി വയത്തു മൈനീല ഉസൂലിഹ ഇലാഹിലിയ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ട്, ഒരു സമാധാനം, ഒരു റാഹത്തുണ്ട്. എൻ്റെ ആ സക്കാത്തിൻ്റെ പൈസ കണ്ട് അതെൻ്റെ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു തുമ ഇനീനത്ത് അയാൾക്ക് കിട്ടും, അതൊരു ജംഇയത്തിന് കൊടുത്താൽ കിട്ടൂല. വൈസാവ് വൈവുജോർ വല അത്താവി ഉസൂലിഹ ഇലാഹിലിയ. അതേപോലെ തന്നെ അതിൻ്റെ അവകാശികളെ കണ്ടുപിടിച്ച് അവൻ കൊടുക്കുമ്പോൾ അതിനവൻ പിന്നെ ക്ഷീണവും പ്രയാസവും വഹിക്കുമ്പോ അതിന് കൂലിയും അവന് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് ഇവരുടെ കാഴ്ചപ്പാട്. നമ്മൾ നേരെ തിരിച്ച ഇബ്നു സൈമിയ പറയുന്നത് രണ്ട് പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം അതിലുണ്ട്, മറ്റേത് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോരാണ്. നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജക്കാത്ത് അവകാശപ്പെട്ട ആളുകൾക്ക് പോലും കൊടുക്കാതെ പിന്തിപ്പിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതേപോലെ തന്നെ അവരുടെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്, അവരുടെ മൂക്കിന്റെ ചോട്ടില് ഫക്കീറന്മാരും മിസ്കിനുമാരും ഉണ്ടാവും, കൊടുക്കൂല. എന്താ കാരണം? അതിന് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ പള്ളി കമ്മിറ്റിനോട് തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടാകും, കൊടുക്കൂല, സക്കാത്ത് കൊടുക്കൂല. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ആ പൈസ ബിസിനസ്സുകാർക്കും വേറെ ബിസിനസ്സുകാർക്കും ഇതൊക്കെ കൃത്യമായിട്ട് ഫത്വകൾ വന്നിട്ടുണ്ട്, പറ്റൂല എന്നുള്ളതാണ്. സക്കാത്തിന്റെ മുതൽ അങ്ങനെ തന്നെ, അതിന് വേറെ പണം കണ്ടെത്തിക്കോ. ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ്. അത് അകാരണമായിട്ട് പിന്തിപ്പിക്കുക, കാരണങ്ങളില്ലാതെ അർഹരുണ്ടായിട്ടും അത് പിന്തിപ്പിക്കുക, അത് കൊടുക്കാതിരിക്കുക, അതിന്റെ വകുപ്പ് മാറിയിട്ട് സക്കാത്ത് ചെലവഴിക്കുക. ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതിന് കൊടുക്കണ്ട. ഇനി അതല്ല, അതൊക്കെ ഓക്കെയാണ്, വിശ്വസ്തരാണ് ആളുകൾ, ഓക്കെയാണ്, അവർ കൃത്യസമയത്ത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക. അതിലൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, കാരണം എല്ലാ ആളുകൾക്കും ചിലപ്പോൾ നമ്മൾ കൊടുത്താൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് പരിചയമില്ല ആൾക്കാരെ നമുക്കറിയുള്ളൂ, ചിലപ്പോൾ അതിനേക്കാൾ വല്ലവരുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാമെങ്കിൽ അവർക്കത് കൊടുക്കാം. അങ്ങനെ ഒരു മസ്ലഹത്ത് അതിലുണ്ടെങ്കിൽ. അപ്പൊ ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അത് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതേപോലെ തന്നെ അത് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ പ്രയാസങ്ങൾ, നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട് പ്രയാസങ്ങൾ, അതിന് നമുക്ക് കിട്ടുന്ന കൂലി. അതുകൊണ്ട് തന്നെ ഔലാമിൻ കൗനിഹി യുഅത്തിഹാ അൻഹു, അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അത് ഏൽപ്പിച്ച് അത് കൊടുക്കാൻ പറയുന്നതിനേക്കാൾ ഏറ്റവും ഔല, ഏറ്റവും അർഹമായിട്ടുള്ളത് എന്താണ്, അത് അതിൻ്റെതായ ആളുകൾക്ക് അത് ഒറ്റതിന്റെ നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കലാണ്. പാളിമേഴ് 100, 408 ആര്, ഇബ്നു സമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയാണ്. ഇതേപോലെ തന്നെ ഇതേ ചോദ്യം ഇത് ലജ്നത്തുൽ ദായിമിയോട് ചോദിച്ചു. ഇതേ ചോദ്യം, എന്താ ചോദ്യം, സകാത്തുൻ നുഖൂരി 13:93 സ്വാലു റാവിയ മിനൽ ഫത്വ അറക്കം. زكاه النقود من 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 تدفع له هل يصح توزيعها من من قبل الشخص المزكي على الفقراء والمساكين ام يدفعها لولاه الامور مثل بيت المال. ഇതിൽ അദ്ദേഹത്തിന്റെ ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഈ നാണയത്തിന്റെ സകാത്ത് അത് ആർക്ക് കൊടുക്കണം? هل يصح توزيعها من قبل الشخص المزكي على الفقراء والمساكين. ഈ പാവപ്പെട്ടവർക്കും മിസ്കീൻമാർക്കും മുസക്കി, ആ സകാത്ത് കൊടുക്കുന്നവൻ തന്നെ നേരിട്ട് അത് കൊടുക്കാൻ പറ്റുമോ, നേരിട്ട് അത് വിതരണം ചെയ്താൽ അത് സ്വഹീഹ് ആകുമോ, അതാ ചോദ്യം. ഹല് യസിഹു സ്വഹീഹ് ആകുമോ, ശരിയാകുമോ, എന്ത് സകാത്ത് കൊടുക്കാനുള്ള ആള് തന്നെ അത് നേരിട്ട് കൊടുക്കുക, ആർക്ക്, ഫക്കീർമാർക്ക് മിസ്കീൻമാർക്ക് നേരിട്ട് കൊടുക്കുക, അത് ശരിയാകുമോ. അതല്ല, ഇത് ഉലാത്തുൽ ഉമൂറിനെ, വലിയ നമ്പറിനെ അത് ഏൽപ്പിക്കണോ, ഏതുപോലെ ബൈത്തുൽ മാല്, ഇങ്ങനെയുള്ള ബൈത്തുൽ മാലിനെ അത് ഏൽപ്പിക്കണോ, ഇതാണ് ചോദ്യം. അതിന് കൊടുക്കുന്ന മറുപടി കേട്ടോ, എന്താ എന്താ മറുപടി, يستحب للانسان تفريق زكاه نقوده بنفسه على اهله المستحقين لها من الفقراء وغيرهم المذكورين يستحب مستحبان എന്ത മുസ്തഹബ്, മുസ്തഹബ് എന്താ കേട്ടോ, ലിൽഇൻസാനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബ് യുസ്തഹബാണ്. تفريق زكاه نقوده بنفسه, കണ്ടോ, അയാൾ തന്നെ അയാളെ സക്കാത്ത് വിതരണം ചെയ്യുക എന്നുള്ളത്. തഫ്രീഖി സക്കാത്തി നുഖൂദിഹി ബിനഫ്സിഹി, പണത്തിന്റെ നുക്കൂത് നെത്തത് നുക്കൂത് മനസ്സിലായല്ലോ, ധനം, അത് ആ ധനത്തിന്റെ സക്കാത്ത് വിതരണം ചെയ്യൽ എങ്ങനെ, ബിനഫ്സിഹി, അയാൾ തന്നെ അത് വിതരണം ചെയ്യല്, അത് യുസ്തഹബ്ബു, അത് മുസ്തഹബ്ബാണ്. അലാഹിഹൽ മുസ്തഹക്കീൻ അലഹാമിനുൽ ഫഖറായി വായിരിക്കും, ഖുർആൻ പറഞ്ഞിട്ടുള്ള അർഹരായിട്ടുള്ള അതിന്റെ അവകാശികൾക്ക് അയാൾ തന്നെ വിതരണം ചെയ്യുന്നത് യുസ്തഹബ്ബു, അതാണ് മുസ്തഹബ്. എന്നിട്ട് ആയത്ത് കൊടുക്കുന്നു, ഇന്ന മസദഖാത്തു, ആ അവകാശികൾ ആ ആയത്ത് കൊടുത്തു. എന്നാൽ വൈദാ തലബഹ വലിയ ലംബർ ഫൈനൽ മഷൂർവ തസ്ലീം ഹാൽ, എന്നാൽ വലിയ ലംബർ അത് ആവശ്യപ്പെട്ടാലോ അത് വലിയ ലംബറിന് കൊടുക്കണം, മനസ്സിലായല്ലോ, വലിയ ലംബർ അത് ആവശ്യപ്പെട്ടാൽ അത് വലിയ ലംബറിന് കൊടുക്കണം. വലിയ ലംബർ സാധാരണ ആവശ്യപ്പെടലേ ഏതാണ്, നമ്മൾ പറഞ്ഞു ബാത്തിനായതുണ്ട് ലാഹിറായതുണ്ട്, ലാഹിറായതാണ് സാധാരണ വലിയ ലംബർ ആവശ്യപ്പെടല്, അപ്പൊ അത് അവർക്ക് കൊടുത്തോളണം. എന്നാൽ ബാത്തിനായത് വലിയ ലംബർ ആവശ്യപ്പെട്ടാലോ അവർക്കത് കൊടുക്കണം, ഇല്ലെങ്കിലോ ബാത്തിനായത് അത് ഓരോരുത്തരും സക്കാത്ത് നിർബന്ധിതമായിട്ടുള്ള ആളുകൾ ആർക്കാണോ നിർബന്ധമായത് അവര് അത് നേരിട്ട് കൊടുക്കാണ്. ഏത് സക്കാത്ത് കൊടുക്കുന്ന രീതി തന്നെ ആ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ലാഹിറായത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് അറിയോ, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ധനം, അതാണ് സാധാരണ ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോയാൽ, ഗവൺമെന്റ് പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ആൾക്കാർ പിന്നെ സ്വീകരിക്കുന്ന ധനം, അവര് പിന്നെ ഇടപെടുന്ന ധനം ഏതാണ്, അംബാലു ലാഹിറ, പ്രത്യക്ഷത്തിൽ കാണുന്ന ധനം. പിന്നെ ബാത്തിനായ ധനോ, കാണാത്തത്, അത് ഓരോരുത്തർ കൊടുക്കലാണ്, ആർക്കാണോ സക്കാത്ത് കൊടുക്കാൻ അതിന്റെ ഹിസാബ് എത്തിയിട്ടുള്ളത് അവരാണ് കൊടുക്കലാണ് ചെയ്യല്. ഈ ഹുദുമിൻ അംബാലി സദഖ, ഇതൊക്കെ എന്തിനാണ് അറിയോ, ഇതൊക്കെ സംഘടിത സക്കാത്തിന് തെളിവായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഉദ്ധരിക്കല്, അവരുടെ കയ്യിൽ സക്കാത്ത് പിടിച്ചെടുക്കണം, അതാരാ സക്കാത്ത് കമ്മിറ്റി, അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ആളുകൾ മനസ്സിലാക്കുന്നത്. അവർക്കത് പിടിച്ചു വാങ്ങാനുള്ള അധികാരം ഉണ്ടെന്ന്, അധികാരമൊന്നുമില്ല, അതിനുള്ള അധികാരമല്ല. അവിടെ അവൽ ആമിലീൻ അലൈഹ എന്നുള്ളത് ജക്കാത്ത് കമ്മിറ്റിയല്ല, അത് ശരിക്കും നാട്ടിലെ ഒരു മുസ്ലിം ഭരണകൂടം അല്ലെങ്കിൽ ആ ഖലീഫ നിശ്ചയിക്കുന്ന ആ വിലായത്തുള്ള ആളുകളാണ് അവൽ ആമിലീൻ അലൈഹ. അപ്പൊ അവര് പറയുന്നത് അങ്ങനെ നേർക്ക് നേരെ ജക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ജക്കാത്തിന്റെ എട്ട് അവകാശങ്ങളിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഏത്? വലാമിലീൻ അലൈഹ. സംഘടിതമായിട്ട് ജക്കാത്ത് കൊടുക്കുമ്പോഴാണല്ലോ വരാവശ്യം വലാമിലീൻ അലൈഹ. യഥാർത്ഥത്തിൽ അത് രണ്ട് തെറ്റുണ്ട്. ഒന്ന്, വലാമിലീൻ അലൈഹ വരുന്നത് പ്രധാനമായിട്ടും ഈ അംബാലു ദാഹറയിലാണ്, പ്രത്യക്ഷ തലത്തിലാണ്. എന്നാൽ അംബാലു ബാത്തിന് അവർ ആവശ്യപ്പെട്ടാലും കൊടുക്കണം. ആരെപ്പോ ലജിനന്റെ ഫത്വയിൽ വന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഗതി തന്നെ അറിയില്ല. എന്ത് അംബാലു ദാഹിറ അംബാലു ബാത്തിൽ, അങ്ങനെ ഒരു തരംതിരിവന്നെ നമ്മുടെ നാട്ടിൽ അറിയില്ല. അപ്പൊ പ്രത്യക്ഷതന കാണുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കൃഷി, അത് ദാഹിറത്താണ്. അതേപോലെ മാഷിയത്ത്, കന്നുകാലികള്, പിന്നെ അത് പ്രത്യക്ഷതനാണ്, ദാഹിറത്താണ്. അതേപോലെ തന്നെ സിമാറ്, ഫലവർഗങ്ങള്, അത് പ്രത്യക്ഷതനാണ്. ഇതൊക്കെയാണ് എന്ത് സാധാരണ പിന്നെ ഇവരുടെ അണ്ടറിൽ വരുന്നത് ഇതൊക്കെയാണ്. എന്നാൽ ബാത്തിനായിട്ടുള്ളത് നമ്മുടെ സ്വർണം, വെള്ളി, അതേപോലെ തന്നെ കച്ചവടത്തിൻ്റെത്, അതേപോലെ നമ്മുടെ കയ്യിലുള്ള പൈസ, അതൊക്കെ എന്താണ്? അത് പിന്നെ ബാത്തിനായിട്ടുള്ളതാണ്. അത് ഓരോരുത്തരും ജക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇത് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാലോ, അതായത് ഖലീഫ ആവശ്യപ്പെട്ടാലോ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഒരു പ്രശ്നമില്ലാതിരിക്കാൻ, കാരണം ഖലീഫനെ അനുസരിക്കുക എന്നുള്ളതുള്ള ആദ്യമാണത് വരിക. ആ ഖലീഫനെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ്. അപ്പോ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന് ചോദിച്ചാല്, ആ വിലായത്തുള്ള ആളുകൾ അത് ചോദിച്ചാല് നമുക്ക് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. അപ്പൊ ഏതാണെങ്കിലും അത് സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. ഇവിടെ പറഞ്ഞ എന്താണ്? ലജനയുടെ ഫത്വയിൽ പറയുന്നത് അത് ഒറ്റയ്ക്ക് തന്നെ വിതരണം ചെയ്യുന്നതാണ് മുസ്തഹബായിട്ടുള്ളത്. എന്നാൽ വലിയ നമ്പർ അത് ആവശ്യപ്പെട്ടാൽ അത് അവർക്ക് കൊടുക്കണം. കാരണം എന്താ? അലി അന്നദാലിക മിൻ ബാബിസം ഇവത്വാത്തിഫിൽ മഅറൂഫി. കാരണം എന്താ? അത് മഅറൂഫിൽ സംബന്ധത്തുണ്ടല്ലോ ഖലീഫനേറ്റ്, അതിന്റെ വകുപ്പിലാണ് അതുപോലെ. അതുകൊണ്ട് തന്നെ അത് അവർ ചോദിച്ചാൽ അവർക്ക് കൊടുക്കണം. വിദാലിക തബർ അദ്ദിമത്തും മിനൽ വാജിബ് ഇദാക്കാൻ വലിയ മുസ്ലിമിൻ. അതുകൊണ്ട് തന്നെ മുസ്ലിമായൊരു വലിയാണ് നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അവർക്ക് കൊടുത്താൽ എന്തായി? നമ്മുടെ ബാധ്യത അതുകൊണ്ട് വീടി. ഇത് ലജ്ലത്ത് ദായ്മയുടെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഫത്വയാണ്. ഇത് വേറെയും ഫത്വകളുണ്ട്, ലജ്ലത്ത് ദായ്മയുടെ തന്നെ വേറെയും ഫത്വകളുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ്, അദ്ദേഹം മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം, നോമ്പ്, ജക്കാത്ത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ജക്കാത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോ. ഫൽഹാസിലു, അതിന്റെ രത്ന ചുരുക്കം, ജക്കാത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പോലെ ഖുലാസ, ഇതിന്റെ ഖുലാസ, അന്ന ജക്കാത്ത മക്കാനത്തുഹ അദീമത്തുൻ ഫിൽ ഇസ്ലാം വഅന്നഹ റുക്നുൽ അഅലം ബഅദ സ്വലാത്തി വശഹാദതൈനി. ഷഹാദത്ത് സ്വലാത്തി എന്ന റുക്നുകൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് റുക്നാണ് ഇത് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. വഅന്നൽ വാജിബ അലൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ളത് എന്താണ്? അദാഉഹ ഇലാ മുസ്തഹിഖിഹ, അതിന്റെ അവകാശപ്പെട്ട ആളുകൾക്ക് ആ സകാത്ത് എത്തിച്ചു കൊടുക്കൽ എന്താണ്? അതാണ് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ളത്. വൈദ തലബഹ വലിയ നമ്പർ വജബ അൻ തുഅദി ഇലൈഹി ഫൈലം യത്ലുബഹ, വലിയ നമ്പർ ആവശ്യപ്പെട്ടാലോ അത് അവർക്ക് കൊടുത്തോളണം. ഫൈലം യത്ലുബഹ, എന്നാൽ വലിയ നമ്പർ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലോ വസ്അഹ അൽ മുഅ്മിൻ ബൈനൽ ഫുഖറാഇ വൽ മുസ്തഹിഖീൻ, അതിനെ വിതരണം ചെയ്യണം. വസ്അഹ അല്ലെങ്കിൽ വസ്അഹ, അത് വിതരണം ചെയ്യട്ടെ. ആര്? ഈ ഒരു നമ്പർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ആ ജക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? വസ്അഹ അൽ മുഅ്മിനു ഒരു മുഅ്മിന് വൽ ഫുഖറായി, ഫുഖറാക്കൾക്കിടയിൽ, വൽ മുസ്തഹിഖീന ലഹ, ആ ജക്കാത്തിന് അവകാശപ്പെട്ടവർക്കും ഇടയിൽ അത് വിതരണം ചെയ്യട്ടെ. ആര്? മുഅ്മിനായ മനുഷ്യൻ. എന്നാ ഒരു നമ്പർ ആവശ്യപ്പെടുകയാണെങ്കിലോ അത് അവർക്ക് കൊടുത്തോളണം, ഇല്ലെങ്കിലോ അത് അവർ തന്നെ വിതരണം ചെയ്തോളണം. അതൊരു ഹുക്കും ഒരു ജംഇയത്തിന് അല്ലെങ്കിൽ ഒരു ജക്കാത്ത് കമ്മിറ്റിനെ ഏൽപ്പിക്കണമെങ്കിൽ എങ്ങനെ ജക്കാത്ത് ശരിയാവും എന്നുള്ളതല്ല. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയാണ്. അപ്പൊ എത്ര ഫത്വ വായിച്ചു ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ബാസ്. അതേപോലെ തന്നെ പിന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ലജ്നത്ത് ദായ്മയുടെ ഫത്വ, ഈ ഫത്വകളൊക്കെ നമ്മൾ വായിച്ചു. വേറെയും ഫത്വകൾ ആ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വകൾ തന്നെ വേറെ വന്നിട്ടുണ്ട്, ഇബ്നു സൈമിയുടെ ഫത്വകൾ വേറെ വന്നിട്ടുണ്ട്. ഇബ്നു ബാസിനോട് ഇതേ ഒരു ചോദ്യം തന്നെ ചോദിച്ചു, ഹൽ യജൂസ് ദഫ്ഇ സകാത്തിൽ ജംഇയാത്തിൽ ഖൈരിയ, ഇങ്ങനെയുള്ള ജംഇയാത്തുൽ ഖൈരിയ അവർക്ക് സക്കാത്ത് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി ഇതാ ഖാൻ ഖായിമൂന അലൈഹ സിക്കാത്തുൻ മൂനീന, നേരത്തെ പറഞ്ഞല്ലോ എന്ത്, അങ്ങനെ ഒരു ജംഇയത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിന് ചില ഷുറൂത്തുകൾ ഉണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഷുറൂത്ത് എന്താണ്? ഇതാ ഖാൻ ഖായിമൂന അലൈഹ, ആ ജംഇയത്തിന്റെ ആളുകൾ സിക്കാത്തുൻ മൂനീന, അവർ വിശ്വസ്തരും അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരുമാണെങ്കിൽ യുഖദ്ദിമൂന സക്കാത്ത ഫീ മസ്റഫിഹ ശറഈ, അതേപോലെ തന്നെ സക്കാത്ത് അതിന്റേതായ ആ വിതരണം ചെയ്യേണ്ട ആളുകൾക്ക് തന്നെ അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഫല ബഅസ ബിദഫി സക്കാത്ത് ഇലൈഹിം, അവർക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം ലിമാ ഫീ ദാലിക മിന തആവിൽ അൽബിരി വതഖ്വ, കാരണം എന്താ, അതിലൊരു ബിർറ്, നമ്മളൊരു പുണ്യത്തിനും നന്മയിലും പരസ്പരം സഹകരിക്കുകയാണല്ലോ. അങ്ങനെ വിഷയം അതിൽ വരുന്നുണ്ട്, എന്ത് ചെയ്യാം? അവർ ഓക്കെ ആണെങ്കിൽ, അവർ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ജംഇയത്തിന്, ജംഇയാത്തുകൾക്ക്, സംഘടനകൾക്ക്, സംഘങ്ങൾക്ക്, കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് വിരോധമല്ല. അപ്പൊ ഇവിടെയൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ള എന്താണ്, അത് ജായിസ് മാത്രമാണ്. അത് ജായിസ് ആണെങ്കിൽ തന്നെ ഈ ഷുറൂത്തുകൾ പാലിക്കപ്പെടൽ നിർബന്ധമാണ്, ഇല്ലെങ്കിലോ കൊടുക്കരുത്. ഇനി ആ ഷുറൂത്തുകൾ പാലിക്കപ്പെട്ടാൽ ജായിസാണ്. അഫ്ദൽ എന്തന്നെയാണ്? അഫ്ദൽ എന്തന്നെയാണ്? ആ സക്കാത്ത് ഒറ്റക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അഫ്ദലായിട്ടുള്ളത്. അതിൽ യാതൊരുവിധ സംശയവും നമുക്ക് വേണ്ട. അത് ഒറ്റക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അഫ്ദലായിട്ടുള്ളത്. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അംവാലുൻ ബാത്തിന അംവാലുൻ ലാഹിറ, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ സകാത്തിന്റെ ആ ബാബിൽ അദ്ദേഹം വാളി രണ്ട് ഏത് സാദുൽ മആദിൽ കാണാം. വലം വെക്കുൻ മിൻ ഹദീഹി അൻ യബഅഖ സുആതഹു ഇലാ ഇലാ അഹ്ലിൽ അംവാലിൽ ലാഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽ പെട്ടതല്ല സകാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അയക്കുക എന്നുള്ളത്. ഇല്ലാ ഇലാ അഹ്ലിൽ അംവാലിൽ ലാഹിറ, ലാഹിറായ ധനത്തിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അയക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥര് അവർ ശേഖരിക്കുന്നത് ഏതാണ്? അംവാലു ലാഹിറയാണ്. എന്നിട്ട് ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അംവാലു ലാഹിറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനൽ മവാഷി വസ്സുറുഇ വസ്തിമാർ, നേരത്തെ പറഞ്ഞല്ലോ ഏത്, മവാഷി കന്നുകാലികള്, വസ്സുറുഇ അതേപോലെ തന്നെ കൃഷി, വസ്തിമാർ ഫലവർഗ്ഗങ്ങൾ, ഇതൊക്കെ എന്താണ് പ്രത്യക്ഷത്തിൽ കാണുന്ന തരം. ഈ ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ തന്റെ സക്കാത്ത് ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അയക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീയിൽ പെട്ടതല്ല. ഏത്, ലാഹിറായിട്ടുള്ള ധനം ശേഖരിക്കാൻ. അപ്പൊ ബാത്തിനായിട്ടുള്ളതോ? അത് നേരത്തെ നേരെ കൊടുക്കുക. ഇതിന്റെ നേരെ തലകുത്തനാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ നേരെ തലകുത്തൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുത്താൽ സക്കാത്ത് കൂടൂല, കുടുംബക്കാർ കൊടുത്താൽ സക്കാത്ത് ശരിയാവില്ല. കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഈ സക്കാത്തിന്റെ എട്ട് അവകാശികളിൽ കുടുംബക്കാർ വരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അഫ്ദൽ കുടുംബക്കാർക്ക് കൊടുക്കലാണ്. ഈ എട്ട് അവകാശികൾ പറഞ്ഞല്ലോ, ആ എട്ട് അവകാശികളിൽ ഫക്കീറും മിസ്കിന്മാരും കുടുംബക്കാരുടെ കൂട്ടത്തിലുണ്ടോ എങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഹയർ ഏതാണ്? പിന്നെ അവിടെ രണ്ട് ഇത് കിട്ടി അല്ലെ, ആ സ്ഥിരത്തിന്റെ ഇതും കൂടി കിട്ടി എന്നുള്ളതാണ് അഫ്ദൽ. അവിടെ കുടുംബക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവര്, ഈ അവകാശപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ. അപ്പൊ സക്കാത്ത് ഒരു സംഘം ഒരു കമ്മിറ്റിക്ക് കൊടുത്തെങ്കിലേ സക്കാത്ത് വീടുള്ളൂ എന്ന് പറയുന്നത്, അത് എന്താണ് ആ വർത്തമാനത്തിന് പറയാ, ഒരു തെളിവില്ലാത്ത വർത്തമാനം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത് സക്കാത്ത് സംഘടിതായിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാ അല്ല, അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ പഠിപ്പിക്കല്. സംഘടിതായിട്ട് സക്കാത്ത് കൊടുക്കില്ല എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞ, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു യുദ്ധം ചെയ്തു, അതും അങ്ങനെയല്ല. അപ്പൊ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് എന്താണ്, അദ്ദേഹത്തിന് സക്കാത്ത് പിരിക്കുന്ന ആൾക്കാരെ അയക്കലങ്ങട്ട അംവാലുൽ അംവാലുൽ ലാഹിറ, പ്രത്യക്ഷ ധനം സ്വീകരിക്കുന്ന ആ ഒരു ഘട്ടത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വാത്തുകളെ സക്കാത്ത് പിരിക്കുന്ന ആളുകളെ പറഞ്ഞേക്കാറുണ്ടായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ അത് ആ രീതി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു. ഇനി ഇതില് ലജ്നത്ത് ദായിമയുടെ ഒരു ഫത്വ കൂടി, അതില് മറ്റേ റിയാദിലുള്ള ജംഇയത്തുൽ ബിർറ് എന്നുള്ള ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ റയീസ് അവിടുത്തെ അമീറാണ്, ആര്, സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ആര്, സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ്, അദ്ദേഹമാണ് എന്ത്, റിയാദിലുള്ള ജംഇയത്തുൽ ബിർറ് എന്നിങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്, അതിന്റെ റയീസ് അദ്ദേഹമാണ്, ആര്, അമീറാണ്, അല്ല അമീറു സൽമാനുബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹം ഒരു ചോദ്യം ലജ്നയോട് ചോദിച്ചു. ആ ചോദ്യത്തിലുള്ളത് എന്താണ്, ഈ റമദാൻ മാസത്തോടനുബന്ധിച്ച് ഈ ജംഇയത്തിന് ഈ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ, ഈ ജംഇയത്തുൽ ബിർറിന് റമദാനോടനുബന്ധിച്ചുള്ള സക്കാത്ത് കൊടുക്കാൻ പറ്റും, അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് അർഹരായ ആളുകൾക്ക് അവര് വിതരണം ചെയ്യും. ഇതാണ് ചോദ്യം 205 കേട്ടോ, അൽ ഫത്വ അടക്കം. ഇത് വിശദീകരിക്കുന്നില്ല, പോയിന്റുകൾ മാത്രം വായിക്കണം. അതിനവർ കൊടുക്കുന്ന മറുപടി, ചോദ്യം മനസ്സിലായല്ലോ, ഈ ജംഇയ്യത്തുൽ ബിർറിന് ഈ റമദാനോടനുബന്ധിച്ച് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനവർ കൊടുക്കുന്ന മറുപടി, സക്കാത്ത് എന്നുള്ളത് അത് നിർബന്ധമാണ്, എന്നിട്ട് ആയത്തിന്റെ മസദക്കാത്ത് എന്നുള്ള ആയത്തെടുത്ത് ഉദ്ധരിച്ചു, അത് അള്ളാഹു തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട് ആർക്കാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ലജ്ന പറയുന്നത് കേട്ടോ, വശ്ശുല്ലദി വജബത്ത് അലൈഹി സക്കാത്ത്, സക്കാത്ത് നിർബന്ധിതനായ ഒരാൾ, ഒരു വ്യക്തി, ആ സക്കാത്ത് അയാൾ സ്വയം കൊടുത്തെങ്കിലല്ലാതെ, അയാൾ തന്നെ കൊടുത്തെങ്കിലല്ലാതെ അയാളുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നില്ല. അയാളുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സക്കാത്ത് അയാള് ഇല്ല, ഇതാ ദഫഅഹാ ബിനഫ്സിഹി, അയാൾ തന്നെ ആ സക്കാത്ത് കൊടുക്കണം. അയാൾ ആ സക്കാത്ത് കൊടുത്തെങ്കിലല്ലാതെ അയാൾ എന്താവില്ല, അയാളുടെ ആ ദിമ്മത്തിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന്, ബാധ്യതയിൽ നിന്ന് അയാൾ ഒഴിവാകുകയില്ല. ഔ വക്കല വക്കീലൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ, സക്കാത്ത് നിർബന്ധിതനായ ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അത് നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഔ വക്കല വക്കീലൻ യദ്ഫഉഹാനഹു, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് ആ സക്കാത്ത് കൊടുക്കാൻ ഒരു വക്കീലിനെ അവന് ഏർപ്പാടാക്കണം. ഇതവരുടെ ആ ഫത്വയിൽ പറയണം. എന്നിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ഈ ജംഇയ്യത്തുൽ ബിർറിന് സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. കാരണം അവർ ഏത് സ്ഥാനത്താണുള്ളത്? അവര് മഖാമൽ വക്കീലി അൻഹു, ഒരു വക്കീലിന്റെ സ്ഥാനമാണുള്ളത് ഈ വിഷയത്തിൽ ആർക്ക്? ഈ ജംഇയ്യത്തുൽ ബിർറിനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾക്ക് അതിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ ഈ ജംഇയ്യത്തിന് ഏൽപ്പിക്കുന്നതിന് വിരോധമല്ല. അവരെന്ത് ചെയ്യും? അർഹരായ ആളുകൾക്ക് അവരത് വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിന് വിരോധമില്ല. എന്തിന്? ഈ സക്കാത്ത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വിരോധമല്ല. പക്ഷെ അവർ ഈ ഫത്വയിൽ ആദ്യം പറഞ്ഞ എന്താണ്? ഈ ഫത്വ, ഈ ചോദ്യം ചോദിക്കുന്നത് ഹിജറ വർഷം 1392 1392 ഹിജറ വർഷം. അങ്ങനെ ഈ ചോദ്യം അവർ കൊടുത്തു. ഈ ചോദ്യം അവർ കൊടുത്തപ്പോ ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? ഈ ചോദ്യം കൊടുത്തപ്പോ വേറെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതെന്താ വിഷയം ഉണ്ടായത്? ഈ ചോദ്യം സൽമാൻ രാജാവ് ചോദിച്ചു. സൽമാൻ രാജാവല്ല, അവിടുത്തെ അമീർ ചോദിച്ചു. അങ്ങനെ അവർ ആ സക്കാത്ത് കൊടുക്കുന്നതിന് വിരോധമല്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ചെറിയ പ്രശ്നം എന്ത്? ആ നാട്ടുകാരായ ആളുകൾ വേറെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. എന്ത്? ഇവിടെ ഗവൺമെന്റ് അതോറിറ്റികൾ ഉണ്ടല്ലോ, ആ സക്കാത്ത് പിരിക്കാൻ നിശ്ചയിക്കപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പിന്നെന്തിനങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ചാരിറ്റികൾക്ക്, ഇങ്ങനെയുള്ള ഈ ജംഇയ്യത്തിന് എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത് എന്ന രണ്ടാമതൊരു ചോദ്യം വീണ്ടും ചോദിച്ചു. അതെങ്ങനെ ശരിയാവും? കാരണം നമ്മൾ ഇതിന്റെ ഗവൺമെന്റ് അതോറിറ്റികൾ തന്നെ ഈ സക്കാത്ത് ശേഖരിക്കാനുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു വിഷയം വന്നു. അവരാ ചോദ്യം രണ്ടാമത് ഇവർക്ക് കിട്ടി. അപ്പൊ ലജിൻ എന്ത് ചെയ്തു? ഇങ്ങനെ ചില ചോദ്യങ്ങള് മുവാത്തിനികളിൽ നിന്ന്, പ്രദേശവാസികളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫനവദ്ദു ഇലാഹിൽ മക്സൂദി, ഞങ്ങൾ ആ കൊടുത്ത ഉത്തരത്തിന്റെ ഉദ്ദേശം ഞങ്ങളൊന്ന് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അവര് വീണ്ടും അതിന് മറുപടി. അവരാ മറുപടി തുടങ്ങുന്നത് തന്നെ എന്താണ്? അവര് പറയുന്നത് അൽ അംബാലുൽ മുസക്കാത്തി ലർബാനി, രണ്ട് ഇനമാണ് സക്കാത്തിന്റെ ധനമുള്ളത്. ഞാൻ പോയിന്റുകൾ മാത്രമാണ് വായിക്കുന്നത്, ദീർഘമായിട്ടുള്ള ഒരു ഫത്വയാണ്, നിങ്ങൾക്കത് കിട്ടും. അതിന്റെ 265 നേരത്തെ വായിച്ചതായിരുന്നു ഇത്, 205, ഇത് 265. ലജിൻ അതിൽ കൊടുക്കുന്ന മറുപടി, സക്കാത്തിന്റെ ഇനം രണ്ട് തരണ്ട് സക്കാത്തിന്റെ മാല്, സക്കാത്തിന്റെ ധനം. ഒന്ന് ലാഹിറ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കലഹുബൂബി വസ്തിമാരിവൽ മവാശി, കന്നുകാലികൾ, ഫലവർഗങ്ങൾ, ധാന്യങ്ങൾ, ഇതാണ് ലാഹിറ. വബാത്തിന, രണ്ടാമത്തത് ബാത്തിന, കദ്ദഹബി വൽ ഫില്ല വഉറൂദു തിജാറ, കച്ചവട വസ്തുക്കള്, വെള്ളി, സ്വർണം, ഇതെന്താണ്? പിന്നെ ബാത്തിനത്താണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താരോ, എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ഫത്വ കൊടുത്തത് ഏത് വിഷയത്തിലാണ്? ഈ അംബാൽ ബാത്തിന, ആ വിഷയത്തില് ആ ധനം എന്ത് ചെയ്യാം, ഈ ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കാം എന്നാണ് ഞങ്ങൾ ഫത്വ നൽകിയിട്ടുള്ളത്. അതല്ലാതെ അംബാലുൽ ലാഹിറ, ഏത്, പിന്നെ പ്രത്യക്ഷ ധനം ഇവർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. എന്നിട്ട് അവര് ലജ്ന പറയുന്നത് അത് നമുക്കറിയാം, പ്രത്യക്ഷ ധനത്തിന്റെ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ അത് അതിൻ്റെതായ ഉദ്യോഗസ്ഥർ വന്നിട്ട് പിരിച്ചെടുക്കാറാണ് പതിവ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കാമെന്ന് ഞങ്ങൾ ഫത്വ നൽകിയിട്ടുള്ളത് ഏതിനെ കുറിച്ചാണ്? ആ അംവാലുൻ ബാത്തിനെ കുറിച്ചാണ് എന്ന് അവർ വ്യക്തമാക്കണം. ദീർഘമായിട്ടുള്ള ഒരു ഫത്വയാണ്. എന്നിട്ട് അവര് ആ ഫത്വ ചുരുക്കി മൂന്ന് പോയിന്റുകളിൽ ചുരുക്കുകയാണ്. ആ ഫത്വ മൂന്ന് പോയിന്റുകള് വൽ ഖുലാസ, അതിന്റെ രത്ന ചുരുക്കം. ഇത് ദീർഘമായിട്ടുള്ള ഒരു ഫത്വയാണ്. എന്നിട്ട് ലജ്ന ആ ഫത്വ അവസാനിപ്പിച്ച് കുറെ പോയിന്റുകൾ പറയുന്നുണ്ട് കേട്ടോ, കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. വൽ ഖുലാസത്തു, രത്ന ചുരുക്കം. അന്നൽ ഫത്വ ബി ജവാസി ദഫ്ഇ സകാത്തി ഇലാ ഹാദിഹിൽ ജംഇയ, ഈ ജംഇയ്യത്തിന് സകാത്ത് കൊടുക്കൽ ജായിസാണ് എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ആ ഫത്വയുടെ രത്ന ചുരുക്കം ചില പോയിന്റുകൾ. ഒന്ന്, അല്ലാ തക്കൂന സകാത്ത് മിനൽ അംവാലി ലാഹിറ, ആ കൊടുക്കുന്ന സകാത്തിന്റെ ധനം അംവാലി ലാഹിറയിൽ പെട്ടതാവരുത്. അപ്പൊ അംവാലി ലാഹിറയിൽ പെട്ടത് കൊടുക്കരുത്. ഏതിന്? ജംഇയ്യത്തുൽ ബിർറിന്. അപ്പൊ അംവാലി ലാഹിറ പ്രത്യക്ഷ ധനമല്ലാത്തതോ അത് കൊടുക്കാന്നുള്ളത് ഇന്ന് കിട്ടി. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കുക എന്ന് പറഞ്ഞത് പ്രത്യക്ഷധനല്ല, പരോക്ഷധനാണ്, അതായത് സമ്പത്തിന്റെ ധനമാണ്. അപ്പൊ അവർ ആ പോയിന്റ് ചുരുക്കിയിട്ട് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കുക എന്ന് ഫത്വ കൊടുത്ത ധനം അല്ലാത്ത കൂന സക്കാ, ആ സക്കാത്ത് ആവരുത് മിനൽ അംവാലി ലാഹിറ, ലാഹിറത്തായിട്ടുള്ള ധനത്തിൽ പെട്ടതാകരുത്. കാരണം ഈ ഒരു വേർതിരിവ് തന്നെ പലർക്കും അറിയില്ല, ഈ ഒരു വേർതിരിവ് തന്നെ. രണ്ടാമത്തെ പോയിന്റ്, അല്ലാ തക്കൂന സക്കാത്ത് മിമ്മാ തലബഹു വലിയുൽ അംർ, നേരത്തെ പറഞ്ഞല്ലോ വലിയുൽ അംർ ആവശ്യപ്പെട്ടതാകരുത്. വലിയ നമ്പർ ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? വലിയ നമ്പറിന് കൊടുത്തോളണം. അത് പ്രത്യക്ഷ ധനമാണെങ്കിലും പരോക്ഷ ധനമാണെങ്കിലും വലിയ നമ്പറിന് കൊടുത്തോളണം. ബൽ മിമ്മൻ ഖല്ല എന്നിട്ട് പറഞ്ഞ എന്താ, അമീർ വലിയ നമ്പർ ആവശ്യപ്പെട്ടതാകരുത്, മറിച്ച് എന്താണ്, സകാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾക്ക് മറ്റൊരാൾക്ക് അവകാശിക്ക് കൊടുക്കാൻ പറ്റുന്ന ധനമായിരിക്കണം ഈ അംവാലും ബാത്തിന. ആ വിമൻ ഇനീബു, അല്ലെങ്കിൽ അവന് പകരം മറ്റൊരാൾ കൊടുക്കുക. അപ്പോ ഈ ധനമാ എന്താകാൻ പറ്റുള്ളൂ, ഈ ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്ന്, അതേപോലെ തന്നെ ഈ ജംഇയ്യത്തുൽ ബിർ റിയാദിലുള്ള ഈ ജംഇയ്യത്ത് അതിന്റെ മസ്ഊലിയങ്ങൾ എന്ത് ചെയ്യണം? ശർഇയായിട്ട് വിതരണം ചെയ്യാൻ പറഞ്ഞ ആ ആളുകൾക്ക് അത് വിതരണം ചെയ്യാനും പാടുള്ളൂ. മാത്രമല്ല അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് വിതരണം ചെയ്യുകയും വേണം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് ഇങ്ങനെ കെട്ടിക്കിടക്കാനാണ് സക്കാത്തിന്റെ മുതൽ. അതിനൊരു 19 മീറ്റിങ്ങുകൾ കൂടേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഈ സക്കാത്ത് വിതരണം ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഈ മൂന്ന് പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്ന്, അംബാല ദോഹറാകരുത്, ഈ ജംഇയ്യത്തുൽ ബിർറിന് കൊടുക്കുന്ന ധനം പ്രത്യക്ഷ ധനത്തിൽ പെട്ടതാകരുത്, അപ്പൊ പരോക്ഷധനം കൊടുക്കാം. രണ്ടാമത്തത് പറഞ്ഞത് വലിയ നമ്പർ ആവശ്യപ്പെട്ടതാകരുത്, മറിച്ച് എന്താകണം, നമുക്ക് കൊടുക്കാൻ അനുവാദം തന്നിട്ടുള്ളതാവണം, നമുക്ക് കൊടുക്കാൻ അവകാശമുള്ളതാകണം, നമുക്ക് നേർക്ക് നേരെ കൊടുക്കാൻ അതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം, അതിന് ആ മാർഗത്തിലുള്ളതായിരിക്കണം. മൂന്നാമത്തത് പറഞ്ഞത് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞിട്ടുള്ള ശർഇയായിട്ടുള്ള വിതരണം ചെയ്യേണ്ട ആളുകൾക്ക് തന്നെ വിതരണം ചെയ്യുകയും അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ്, ഇത് പറഞ്ഞിട്ടാണ് അവർ ആ ഫത്വ എന്ത് ചെയ്യുന്നത്, ചുരുക്കുന്നത്. ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു നേർക്ക് നേരെ കൊടുക്കുമ്പോ വൽ ആമിലീന അലൈഹ എന്നൊരു വകുപ്പിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെടും. അപ്പോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും, വൽ ആമിലീന അലൈഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാണ്. അത് വേറൊരു വിഷയമാണ്, നമുക്കിപ്പോൾ അത് വിശദീകരിക്കാൻ സമയമല്ല. അതാരാണ്, എന്താണ് അവരുടെ അവകാശങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട കൂലി എങ്ങനെയൊക്കെ കൊടുക്കാന്നുള്ളത് അത് വേറൊന്നാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ നേർക്ക് നേരെ സക്കാത്ത് കൊടുക്കുമ്പോൾ അങ്ങനെ സമ്പ്രദായം വരുമ്പോൾ എന്താണ്, ഈ അംവാലുൽ ബാത്തിനെയും സ്വാഭാവികമായിട്ടും അവർ വരൂല. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്താ പറയുക, മജ്മൂഉൽ പറഞ്ഞു, കാല ഷാഫിഈ വൽ അസ്ഹാബ് റഹിമഹുല്ലാ, ഇമാം ഷാഫി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആളുകളും പറഞ്ഞു, ഇൻ കാന മുഫദ്ദിഖു സകാത്തി ഹുവൽ മാലിക്കു അവ വക്കീലഹു, സകാത്ത് കൊടുക്കുന്നത് അത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ആൾ തന്നെയാണ് സകാത്ത് കൊടുക്കുന്നതെങ്കിൽ, അയാൾ തന്നെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ, അത് വക്കീല, അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരാളാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ, സക്കത്ത നസീബുൽ ആമിലി, ആമിലിന്റെ നസീബ് ആളല്ല, സ്വാഭാവികമായിട്ടും ആമിലിന് അവിടെ നസീബ് ഉണ്ടാവില്ല. അതുകൊണ്ട് വജബ സർഫുഹ ഇലൽ അസ്നാഫി സബ്അ, എട്ടെണ്ണത്തിൽ ഒന്ന് വൽ ആമിലിന അതിന്റെ അതവിടെ പോകും. പിന്നെന്താണ് ബാക്കി എണ്ണം ഉണ്ടാവും, ആ എണ്ണം വജവ സ്വർഫ ഇലൽ അസ്നാഫി സബഅത്തിൽ ബാക്കീന ഇൻവുജിദു, ബാക്കി എണ്ണം ഉണ്ടെങ്കിൽ ആ ഏഴ് വകുപ്പിൽ ആ സക്കാത്ത് വിതരണം ചെയ്യണം. വയില്ല, ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ ഫൽ മൗജൂദു മിൻഹും, ആ ഖുർആൻ എണ്ണി പറഞ്ഞ ആ വിഭാഗങ്ങളിൽ എട്ട് വിഭാഗങ്ങളിൽ ആരാണോ ഉള്ളത് സക്കാത്തിന് അവകാശപ്പെട്ടവരായിട്ടുള്ളത് അവർക്ക് കൊടുക്കണം. ഇതാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വാചകം ഏറ്റെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. വൽ ആമിലീൻ അലൈഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും തന്നെയാണ് ആ ഖലീഫ അല്ലെങ്കിൽ അമീർ, അവര് നിശ്ചയിക്കുന്ന വിലായത്തുള്ള അധികാരമുള്ള ആളുകളാണ് ആര്? വൽ ആമിലീൻ അലൈഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് ഒരു വക്കാലത്തിന്റെ സംവിധാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും സക്കാത്ത് നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള അധികാരം ഒരിക്കലും ഈ സക്കാത്ത് കമ്മിറ്റികൾക്കില്ല. അത് അങ്ങനെ തന്നെ കൊടുക്കാനുള്ള പിന്നെ ശറായി ആയിട്ടുള്ളത് ബാധ്യതയും നമുക്കില്ല. ഇനി അത് കൊടുക്കുന്നത് ജായിസാണ്. അത് ജായിസ് ആണെങ്കിൽ തന്നെ ചില ഷുറൂത്തുകൾ ആ ജംഇയകൾക്ക് ഉണ്ടാകണം, ആ സംഘങ്ങൾക്ക് ഉണ്ടാകണം, എങ്കിൽ ജായിസാണ്. കൊടുക്കുന്നത് ഹറാമോ ബിദഅത്തോ തെറ്റോ അല്ല. എന്നാൽ ആ ഷുറൂത്തുകൾ ഉണ്ടോ എന്നുള്ളതും പരിഗണിക്കപ്പെടുകയും ചെയ്യണം. ഷുറൂത്തുകൾ ഇല്ലെങ്കിലോ അത്തരത്തിലുള്ള ജംഇയകൾക്ക് അത് കൊടുക്കാനും പറ്റില്ല. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെയുണ്ട്, ഇൻഷാല്ലാ അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, സക്കാത്ത് അത് നിർബന്ധമായിട്ടുള്ള ഒരാൾ അതിന്റെ അവകാശികളെ നേരിട്ട് കണ്ടെത്തി ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ കാരണങ്ങൾ പറഞ്ഞു, മനസ്സിന് സമാധാനം കിട്ടും, അതിനുള്ള ഒരു കൂലി കിട്ടും, അർഹരായ ആളിന്റെ കയ്യിൽ തന്നെയാണ് ആ സക്കാത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോ നമ്മുടെ നാട്ടിന്റെ പുറത്ത് വേറൊരു നാട്ടിക്ക് സക്കാത്ത് കൊടുത്തേക്കാൻ പറ്റുമോ? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അതിലൊരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ അത് വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം അതിൽ കൊടുത്ത മറുപടി, നമ്മുടെ നാട്ടിൽ തന്നെ സക്കാത്ത് പിന്നെ വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അദ്ദേഹം അതിന് ചില പോയിന്റുകൾ പറഞ്ഞു. ആ പോയിന്റുകളിൽ ഒന്ന് എന്താണ് അറിയോ? ആ പോയിന്റുകളിൽ ഒന്ന്, അന്നൊക്കെ ഇത് ആഴ്ത്തൊയ്ത്ത അഖില ബലദിക, നിന്റെ നാട്ടിലെ ആളുകൾക്ക് തന്നെ നീ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ യഗ്റസു ബൈനക വബൈനഹും ബദറത്തുൽ മവദ്ദതി വൽ മഹബ്ബതി, നിന്റെയും അവർക്കും ഇടയിൽ ഒരു സ്നേഹത്തിന്റെ വിത്തുകൾ, കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പയുടെ വിത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ പറയുന്നത് നേരെ തിരിച്ചുവാണ്, ഒരു വിധേയത്വം ഉണ്ടാകും, പിന്നെ അവന്റെ മുന്നിൽ അടിയ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടി വരും. ഇവിടെ ഇബ്നു ഉസൈമിയ്യ പറഞ്ഞ എന്താണ്, നിന്റെ നാട്ടിൽ തന്നെ ആ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എന്താകും, നീ ആ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്കിടയിലും നിന്റെയും ഇടയിൽ ഈ മവദ്ദത്തിന്റെയും മഹബ്ബത്തിന്റെയും വിത്തുകൾ ഇടാൻ സാധിക്കും. പരസ്പര സ്നേഹം ഉണ്ടാവും, പരസ്പര മവദ്ദത്ത് ഉണ്ടാവും, മഹബ്ബത്ത് ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹാദാലഹു അസറുൻ കബീറുൻ, ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നിന്റെ നാട്ടിൽ തന്നെ ആ സക്കാത്ത് കൊടുക്കുന്നതിന്റെ വലിയ സ്വാധീനം ഉണ്ടാകും. ലിത്താബിന് ഫീമാ ബൈന അഹ്ലിൽ ബലദി, ആ നാട്ടിലെ ആളുകൾക്കിടയിൽ ഒരു പരസ്പര സഹകരണം. അപ്പൊ ഞാൻ സക്കാത്ത് കൊടുക്കണം, അപ്പൊ അവനൊരു സന്തോഷം, അവന്റെ കിട്ടേണ്ട ബാധ്യത അവനും കിട്ടി, അപ്പൊ ഒരു സ്നേഹം അവിടെ വരികയാണ്, ഒരു മവദ്ദത്ത് കിട്ടുകയാണ്, ഒരു മഹബ്ബത്ത് കിട്ടുകയാണ്, ഒരു താവന് ഒരു പരസ്പര സഹകരണം വരികയാണ്. നമ്മളോ? നമ്മൾ നേരെ തിരിച്ചത് പറയല്, നമ്മൾ നേരെ തിരിച്ചു പറയും അത് ശരിയാവില്ല എന്നുള്ളത് പറയാം. അപ്പൊ കാര്യങ്ങളെ തല കുത്തനെ അവതരിപ്പിച്ചിട്ട് ഒരു കാര്യമല്ല ഇത്. തുറന്നു പറയാൻ കടപ്പെട്ട ബാധ്യതപ്പെട്ട ആളുകൾ തുറന്നു പറയണമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നത് നമ്മൾ തുറന്നു പറയണം, ഇങ്ങനെയാണ് ഉള്ളത് പ്രമാണങ്ങളിൽ, അത് നേർക്ക് നേരെ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി. വേണമെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വക്കാലത്ത് വക്കീല് ഇമാം നബി പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ ഇങ്ങനെയുള്ള സംഘങ്ങൾ ഉണ്ടെങ്കിൽ ജായിസാണ്, അതിന് ആ ഷുറൂത്തുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കും വേണം. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള രീതി. എട്ട് ആളുകൾക്കാണ്, ആ എട്ട് ആളുകൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. ആ എട്ട് ആളുകളിൽ കുടുംബക്കാർ വരികയാണെങ്കിൽ അവർക്കും അത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിലോ അത് പറ്റൂല. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പ്രമാണങ്ങളിൽ ഉള്ളത് എന്താന്നുള്ളത് അറിയുകയും അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിന്റെ ഇനിയുള്ള ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, തറാവീഹ് നമസ്കരിക്കാൻ, പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാൻ അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളുടെയും അർഹമായ പ്രതിഫലം നാളെ പരലോകത്തുള്ള നമുക്ക് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب